بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه، وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله، أما بعد. الإمام الحافظ خطيب البغدادي رحمه الله فديه برنيون: وبحسب المرء أن يشتغل في هذا الزمان بسماع السنن وطلب الحديث. ഇന്നൊരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകൾ കേൾക്കുക, ഹദീസുകൾ അന്വേഷിച്ചു പോവുക എന്നത് മാത്രം മതിയായതാണ്. അത് തന്നെ ധാരാളം പണിയെടുക്കാനും ധാരാളം പരിശ്രമിക്കാനുമുണ്ട്. ഇമാം അൽ ബുഖാരി യാനി അബു അബ്ദുള്ള മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ അൽ ബുഖാരി റഹിമഹുള്ളാഹ് സാഹിബുൽ ജാമിഅ, ഇമാം ബുഖാരി റഹിമഹുള്ളാഹിന്റെ പുസ്തകത്തിന്റെ പേരെന്താ? ജാമിഉ സ്വഹീഹ്. അദ്ദേഹം പറഞ്ഞു: അഫ്ളുൽ മുസ്ലിമീന, മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി, റജുലുൽ, ഒരു വ്യക്തിയാണ്, അഹ്യ സുന്നതൻ മിൻ സുനനി റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഉമീതത്, ജനങ്ങൾക്കിടയിൽ മരണപ്പെട്ടുപോയ നഷ്ടപ്പെട്ടുപോയ സുന്നത്തുകളെ ജീവിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി. റസൂലുള്ളാഹിന്റെ സുന്നത്തുകൾ മരിച്ചുപോയതിന് സുന്നത്ത്, ഇല്ലാതെയായിപ്പോയ സുന്നത്തുകൾ, അത് ജീവിപ്പിക്കുന്നവനാണ് ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ. കാരണം കുറേ പ്രയാസം നേരിടേണ്ടി ഒരാൾക്ക്, മരിച്ചുപോയ സുന്നത്ത് വീണ്ടും പുനർജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി പ്രയാസമൊന്നല്ല. ഒന്ന്, രണ്ടാമത്തെ കുറെ പഠിക്കുകയും വേണം. കാരണം അയാൾ ആ കാര്യമായിട്ട് ചെല്ലുമ്പോൾ സ്വാഭാവിക ജനങ്ങൾ അയാളെ ചോദ്യം ചെയ്യും, അയാൾക്ക് എഴുതുമ്പോണ്ടായിരിക്കണം. ഫസ്ബിറു യാ അസ്ഹാബ സുനൻ റഹിമകുമുല്ലാഹ്. അതുകൊണ്ട് സുന്നത്തിന്റെ ആളുകളെ, സുന്നത്തിന്റെ ജനങ്ങളെ, ഫസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുക, റഹിമകുമുല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചൊരിയുമാറാകട്ടെ. ഫഇന്നകും അഖല്ലുന്നാസ്, നിങ്ങൾ ജനങ്ങളിൽ വളരെ കുറവാണ്, ഏറ്റവും ന്യൂനപക്ഷമാണ്. ലോകത്ത് നാലഞ്ച് ആൾക്കാരുണ്ടായി, പത്തോ പതിനഞ്ച് ആൾക്കാരുണ്ടായി, അത്രയും ഉണ്ടാവും. അതാണ് അഫ്ദലുൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളിൽ ഏറ്റവും അഫ്ദൽ അവരാണ്. അതാകെ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവും, നാലോ അഞ്ചോ ആറോ വിരലിലുണ്ടാവുന്നവർ മാത്രമേ ഉണ്ടാവും. എന്നാലും ഉണ്ടാകും, പരലോകം വരെ, അന്ത്യനാൾ വരെ അവരുണ്ടായിരിക്കും, പക്ഷെ വളരെ എണ്ണത്തിൽ കുറവായിരിക്കും. വിശ്വാസമുള്ള ഹദീസിൽ വന്നതുപോലെ: ബദഅ അൽഇസ്ലാമു ഗരീബൻ ഫസയഊദു കമ ബദഅ ഗരീബൻ ഫതൂബ ലിൽഗുറബ. ഇസ്ലാം ആരംഭിച്ചത് അപരിചിതമായിക്കൊണ്ടാണ്, അത് അപരിചിതമായി തന്നെ തിരിച്ചുപോകും. അന്ന് അപരിചിതത്വം അനുഭവിക്കുന്ന ആളുകൾക്ക് തൗബ ഉണ്ടാകട്ടെ, സ്വർഗത്തിലെ ചില വാദിയാണ് എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, പല അഭിപ്രായങ്ങളുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ലാ തസാലു ത്വാഇഫത്തു മിൻ ഉമ്മത്തി ദാഹിരീന അലൽ ഹഖ്ഖി ലാ യദുറുഹും മൻ ഖദലഹും ഔ മൻ ഖാലഫഹും ഹത്താ യാതിയ അംറുല്ലാഹി തആല വഹും കദാലിക. റസൂലുള്ള ഹദീസിൽ കാണാം: ലാ തസാലു ത്വാഇഫ, ഒരു ത്വാഇഫ എന്നും ഉണ്ടായിരിക്കും. ഈ ത്വാഇഫ എന്ന പദത്തിന്റെ അർത്ഥങ്ങളിൽ പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാളാണെങ്കിൽ ത്വാഇഫ എന്ന് പറയും, ഒരു സംഘം ആളുകൾ ഉണ്ടെങ്കിൽ ത്വാഇഫ എന്ന് പറയും. അപ്പൊ ഒരാളെങ്കിലും ഉണ്ടാകും, ബാഹിരീന അലൽ ഹഖ്ഖി, സത്യത്തിനുമേൽ ഉറച്ചു നിൽക്കുന്നവരായി, ലാ യദുറുഹും മൻ ഖദലഹും, അവർക്കുള്ളിൽ നിന്നുകൊണ്ട് അവരെ വഞ്ചിക്കുന്ന മുനാഫിഖുകൾ അവർക്ക് ഉപദ്രവം ചെയ്യില്ല, വലാ മൻ ഖാലഫഹും, അവർക്ക് പുറത്തു നിന്നുകൊണ്ട് അവരെ ഉപദ്രവിക്കുന്നവർ അവർക്ക് ഉപദ്രവം ഏൽപ്പിക്കുകയില്ല. ഹത്താ യാതി അംറുല്ലാഹി തബാറക വ തആല വഹും കദാലിക്, അള്ളാഹുവിന്റെ കൽപ്പന പരലോകം വരുന്നതുവരെ അവരെ പ്രകാരമായിരിക്കും. വേറെ ചില ആളുകൾ പറഞ്ഞു, ഷാമിൽ നിന്ന് വീശി അടിക്കുന്ന ഒരു കാറ്റുണ്ട്, അത് വരുന്നതുവരെ അവർ ജീവിച്ചിരിക്കും. പക്ഷെ ആ വിഭാഗം വളരെ കുറച്ചേ ഉണ്ടാവും, അന്ത്യനാളക്കായ ഒന്നോ രണ്ടോ ആളുണ്ടായി ലോകത്തൊന്നായി. അതുകൊണ്ട് ഫസ്ബിറു, നിങ്ങൾ ക്ഷമിക്കണം, ഫഇന്നകും അഖല്ലുന്നാസ്, നിങ്ങൾ ജനങ്ങളിൽ ഏറ്റവും കുറവാണ്. ഖാല ശൈഖു അബൂബക്കർ, ത്വാഇഫ എന്ന് പറഞ്ഞാൽ ഒരാൾക്കും പറയും, ഒരു സംഘത്തിനും പറയും. പദത്തിന്റെ അർത്ഥം ഇതന്നെ, ഈ അർത്ഥമാണ് ഇതിനുള്ളത്, ഒരു കൂട്ട ആളുകൾക്ക് പറയുന്നത്. പക്ഷെ അത് ഒരാളാണെങ്കിലും പറയും. ഖാല ശൈഖ് അബൂബക്കറിൻ, ശൈഖ് അബൂബക്കർ പറഞ്ഞു. ആരാണ് അബൂബക്കർ? ശൈഖ് ഖതീബ് അൽ ബഗ്ദാദി. പണ്ടത്തെ പണ്ഡിതന്മാരുടെ രീതിയാണ്, അവർ എന്തെയും തങ്ങളുടെ സ്വന്തം ഗ്രന്ഥത്തിൽ തന്നെ അവരുടെ സ്വന്തം കുനിയത്തോ അല്ലെങ്കിൽ അവരുടെ സ്വന്തം പേരോ എഴുതി വെക്കും. അപ്പൊ അത് വേറെ ആരെങ്കിലും ആണെന്ന് ധരിക്കരുത്. ഇമാം ബുഖാരി റഹിമഹുള്ളാഹി സഹീൽ ജാമി എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ പലയിടത്തും കാണാം ഖാല അബു അബ്ദില്ലാ, അബു അബ്ദില്ല പറഞ്ഞു. അബു അബ്ദില്ല എന്താരാ, വേറെ ശൈഖ് ഒന്നല്ല, അത് ബുഖാരി തന്നെ. അത് പണ്ഡിതന്മാരുടെ, മുൻഗാമികളായ പല പണ്ഡിതന്മാരുടെ രീതിയിൽപ്പെട്ടതാണ്. അവരെന്ത് ചെയ്യും, കുൽത്തു എന്ന് പറയുന്നതിന് പകരം അവരുടെ പേര് ഖാല അബു അബ്ദില്ല, അല്ലെങ്കിൽ ഇപ്പൊ ഇതേപോലെ ഖാല ഷെയ്ഖ് അബൂബക്കർ, അബൂബക്കർ പറഞ്ഞു. ഇത് അവരുടെ രീതിയിൽപ്പെട്ടതാണ്, ഇത് മനസ്സിലാക്കണം പുസ്തകങ്ങൾ വായിക്കുമ്പോൾ. അതേപോലെ വേറെ ചില പണ്ഡിതന്മാർ പുസ്തകം എഴുതുമ്പോൾ ഖാല ഷെയ്ഖു, അഷെയ്ഖ് പറഞ്ഞു. അപ്പൊ ആ ഷെയ്ഖ് ആരാണ്, അത് മനസ്സിലാക്കണ പുസ്തകത്തിന്റെ ആദ്യത്തിൽ പോകണം. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഉസ്താദുമായി പ്രത്യേകപ്പെട്ട ഒരു ഉസ്താദിനായിരിക്കും അദ്ദേഹം അഷെയ്ഖ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഫത്ഹുൽ മജീദ് എന്ന ഗ്രന്ഥത്തിൽ ഖാല ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആരാണ്, ഇബ്നു തൈമിയ അല്ല, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അപ്പൊ അത് എവിടുന്ന മനസ്സിലാവുക, ഷെയ്ഖ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടോ, ഞാൻ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്നതാണ്, ഞാൻ ഖാല ഷെയ്ഖു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്നതാണ്, ഞാൻ ഖാല ഇബ്നു തൈമിയ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്നതാണ്. മനസ്സിലായില്ലേ? അപ്പൊ പുസ്തകം വായിക്കുമ്പോൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. الشيخ ابو بكر പറഞ്ഞു قول البخاري بخاري ده يواك ان اصحاب السنن اقل الناس സുന്നത്തിന്റെ ആളുകൾ ജനങ്ങളിൽ ഏറ്റവും ന്യൂനപക്ഷമാണ് എന്ന ഈ വാക്ക് അല ബിഹിൽ ഹുഫാദ അൽ ഹദീസ്, ഹദീസുകൾ ഹിഫ്ളാക്കുന്നവരെ കുറിച്ചാണ് അദ്ദേഹം ഈ പറഞ്ഞത്. അൽ ആലിമീന ബിതുറുഖി, ഹദീസുകളുടെ വടികൾ സനദുകളെ കുറിച്ച് വിജ്ഞാനമുള്ള ആളുകൾ അവരെ കുറിച്ചാണ് ഷെയ്ഖ് ഈ പറഞ്ഞത്. അൽ മുമയ്യിസീന ലി സ്വഹീഹി മിൻ സഖീമിഹ്, ഏതൊക്കെ ഹദീസ് സ്വഹീഹാണ് ഏതൊക്കെ ഹദീസ് ളഈഫാണ്, ഇതിനെ കുറിച്ച് വിവരമുള്ളവരെ കുറിച്ചാണ് ഈ പറഞ്ഞത്. ഇവിടേക്ക് നമ്മൾ എത്തണം. നമ്മുടെ ലക്ഷ്യം ഒരിക്കലും, പലപ്പോഴും ആളുകൾ പറയാറുള്ള കേരളത്തിലെ ഒരു ഏതെങ്കിലും ഒരു പള്ളിയിലൊരു ഇമാമായി, ഒരു ഖതീബായി, അതല്ലെങ്കിൽ എന്തിനാണ് കുറച്ചിങ്ങനെ ഇൽമൊക്കെ നേടി ഒരു താലിബുൽ ഇൽമ് എന്ന് വിളിക്കപ്പെടാവുന്ന ഒരാളായി മാറാനല്ല നമ്മുടെ ലക്ഷ്യം. അല്ലാഹു സുബ്ഹാന തആല നമ്മോട് എന്താ പറയുക, അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലു ഫിസ്സിൽമി കാഫതൻ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പരിപൂർണമായി പ്രവേശിക്കണം, കുറച്ച് പ്രവേശിച്ചാൽ പോരാ. നമ്മുടെ പ്രാർത്ഥന എന്താണ്, നമ്മൾ പ്രാർത്ഥിക്കുന്ന അല്ലാഹു സുബ്ഹാന തആലയോട് എന്നെ മുത്തഖികളുടെ ഇമാമാക്കണമേ എന്നാണ്, മുത്തഖികളിൽ പെടുത്തണേ എന്നല്ല, മുത്തഖികളുടെ നേതാവാക്കണം. وجعلنا للمتقين اماما, മുത്തഖികൾക്ക് എന്നെ ഇമാമാക്കണം, അതാ നമ്മുടെ പ്രാർത്ഥന. അപ്പൊ അവിടേക്ക് നമ്മൾ എത്തണം. നമ്മുടെ ലക്ഷ്യം ചെറുതാവാൻ പാടില്ല. ഒരു ഹാഫിളായി ഖുറാനൊക്കെ ഹിഫ്ളെയ്ത് അങ്ങനെ നടക്കൊരു പള്ളിയിൽ കൂടുക, അതേ കുറച്ച് ഹദീസൊക്കെ പഠിച്ച് കുറച്ച് ക്ലാസ്സൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരാളാവാം, ഒരിക്കലും ആവരുതാണ്. നിങ്ങളുടെ ലക്ഷ്യം ഷെയ്ഖുൽ ഇസ്ലാം ആയി തീർന്നവനായിരിക്കണം, നിങ്ങളുടെ ലക്ഷ്യം ഇബ്നു ഖയ്യിം ആയി തീർന്നവനായിരിക്കണം, നിങ്ങളുടെ ലക്ഷ്യം ഇമാം ബുഖാരി ആയി തീർന്നവനായിരിക്കണം. പണ്ഡിതന്മാർ ചില പറഞ്ഞതുപോലെ, ഇൽമിന് നീ നിന്റെ മുഴുവൻ, നിന്റെ ശരീരം മുഴുവൻ, നിന്റെ വക്ത് മുഴുവൻ നീ കൊടുത്താൽ യഅതീക ബഅദുഹു, അത് അതിന്റെ കുറച്ച് ശരീരത്തെ, അതിൽ ഇൽമിന്റെ കുറച്ച് നിനക്ക് അത് തരും. ഫഇദാ അഅതൈത ലിൽഇൽമി സനതൻ അഅതാക ശഹ്റൻ, നീ ഒരു വർഷം മുഴുവൻ ഇൽമിന് വേണ്ടി ചെലവഴിച്ചാൽ ഇൽമ് അതിന്റെ ഒരു മാസം നിനക്ക് തരും, ഒരു മാസം ചെലവഴിച്ചാൽ ഒരു ദിവസത്തേക്ക് അത് തരും, അത്ര ഇൽമ് തരുള്ളൂ. അപ്പൊ അത് ഗൗരവമുള്ളത് നേടിയെടുക്കാൻ ശക്തമായ ഹിമ്മത്ത് നമുക്ക് ആവശ്യമാണ്. ചെറിയ ആളുകളായി മാറരുത്. അതെനിക്ക് എന്നോടും നിങ്ങളോടുമുള്ള എന്നുമുള്ള വസിയത്താൻ. നമ്മൾ ലക്ഷ്യം ചെറുതായാലും സഹോദരൻ നശിച്ച് എന്റെ നാശം ഇന്നേ തുടങ്ങിക്കഴിഞ്ഞു. അദ്ദേഹം പറയുന്നു നോക്കൂ, വഖദ് സദഖ റഹിമഹുല്ലാഹു ഫി ഖൗലിഹി, നമ്മൾ ബുഖാരി പറഞ്ഞ വാക്ക് സത്യമാണ്, അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. لانك اذا اعتبرت لم تجد بلدا من بلدان الاسلام يخلو من فقيه او متفقه يرجع اهل مصره اليه ويعولون في فتاويهم عليه. കാരണം നീ പരിശോധിച്ചാൽ, നീ ജനങ്ങളുടെ അവസ്ഥ എടുത്തു നോക്കിയാൽ, എല്ലാ നാട്ടിലും കർമ്മശാസ്ത്രക്ക് വിവരമുള്ള ഒരു പണ്ഡിതനെ നീ കാണും. ജനങ്ങളൊക്കെ ചോദിക്കുന്ന, അവരുടെ ചോദ്യങ്ങൾ ചോദിക്കുന്ന, ഫത്വകളിൽ അവലംബിക്കുന്ന ഒരു പണ്ഡിതൻ അതെല്ലാ നാട്ടിലും പൊതുവെ മൊത്തത്തിലുണ്ടായിരിക്കും. എന്നാൽ وتجد الأمصار الكثيرة خالية من صاحب حديث عارف به. ينال عليك المعادق الميرتو تجد الأمصار الكثيرة دارالك لكي لأترنغ لك كان أنسادكم خالية من صاحب حديث حديث إن وقتاك لا يرارف المكان لها أو عارف به هذا لك الحديث آلة الأوقاه من الله وري إنه كيرنا تلنه إنجي لبرايا عندنا ممكن لوغة تلنغل لتكم حديثين لأنه برايا شادكنا على الأثر ويرنده يأثر ألباني كرنجي بي أدري قال أنك مولي ابن حجر كرنجي بي أرد محدثين لأي أرد محدثين لأي إذن فقيه كرمشاستر بند إذن مر عقيدين لأي ورم الله يعني هذا كل اللي أرتون شهديث لأي ورم الله ورم الله هذا كل علوم المتنان اللي يتوم محتر ما يتنان معنى حديث وركن وما ذلك إلا لصعوبة علمه وعزته അവിജ്ഞാനം നേടിയെടുക്കാനുള്ള പ്രയാസം കാരണത്താലും ആ ഇൽമിനുള്ള ഹദീസിലുള്ള വിജ്ഞാനത്തിനുള്ള ഇജ്ജത്ത് കാരണം അതിനുള്ള പ്രതാപം കാരണത്താലുമാണ് ഇത് സംഭവിക്കുന്നത്. ഇത്തിരിയൊക്കെ പഠിച്ച് മുന്നോട്ട് പോവാമെന്ന് വിചാരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഹദീസ് വിജ്ഞാനം, അവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഹദീസ് പഠനം. അവർക്ക് വേണമെങ്കിൽ കർമ്മശാസ്ത്ര പണ്ഡിതനോ അഖീദ പണ്ഡിതനോ ഒക്കെ ആവാം, പക്ഷെ ഹദീസിന്റെ പണ്ഡിതനാകണമെങ്കിൽ അവനവന്റെ ജീവിതം അതിനു വേണ്ടി മാറ്റിവെക്കേണ്ടതുണ്ട്. അങ്ങനെ തയ്യാറുള്ളവരുണ്ടെങ്കിൽ മുന്നോട്ട് വരിക. ആ വിഷയത്തിൽ നൈപുണ്യം നേടിയ ആളുകൾ ഹദീസ് കേൾക്കുന്നവരിലാകട്ടെ ഹദീസ് എഴുതിയെടുക്കുന്നവരിലാകട്ടെ വളരെ കുറച്ചാൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഷേഖ് പറയുന്നത് ഇത് ബുഖാരി എന്ന് പറഞ്ഞതാണ്. ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹം മൂന്നാമത്തെ നൂറ്റാണ്ടിൽ ജീവിച്ച വ്യക്തിയാണ്, അല്ലെങ്കിൽ നാലാമത്തെ നൂറ്റാണ്ടിൽ ജീവിച്ച വ്യക്തിയാണ് ഇമാം ബുഖാരി റഹിമഹുള്ള. നാലാമത്തെ നൂറ്റാണ്ടിലെ ബുഖാരി എന്ന് പറഞ്ഞു, അപ്പൊ പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇമാം ബുഖാരി അന്ന് പറയുന്ന സന്ദർഭത്തിൽ അന്നത്തെ അവസ്ഥ എന്താണ്? വിജ്ഞാനം അന്ന് സുലഭമായിരുന്നു. والارتسام به محبوبا شهيا علم കൊണ്ട് തന്നെ രൂപപ്പെടുത്തുക എന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം താല്പര്യമുള്ള അവർക്ക് ഇഷ്ടമുള്ള കാര്യമായിരുന്നു. ഇന്നത്തെ പോലെ ഇൽമിന് ആളെ കിട്ടാത്ത സന്ദർഭമല്ലായിരുന്നു. അന്ന് ആരെങ്കിലും ജനങ്ങൾക്കിടയിൽ പേരുദ്ദേശിക്കുന്നുണ്ടോ ഇൽമേ നേടും. അതുകൊണ്ടാണ് ഹദീസിന്റെ വിജ്ഞാനം നേടിയ ആളുകൾ ലക്ഷക്കണക്കിനുണ്ട്. എന്തോടെ എത്ര അധികം ആളുകൾ സമൂഹത്തിന് സ്ഥാനം വേണോ ഹദീസ് പഠിക്കണം എന്നായിരുന്നു. ഫിഖ്ഹിന്റെ ആളായിട്ട് കാര്യമില്ല, ഉസൂലിയായിട്ട് കാര്യമില്ല, അഖീദ പഠിച്ച ആളായിട്ട് കാര്യമില്ല, ഹദീസ് നിന്റെ അടുത്തുണ്ടോ ജനങ്ങൾ നിന്റെ അടുക്കിലേക്ക് വരും. ഇമാം അഹമ്മദിന്റെ ഒക്കെ ചരിത്രത്തിൽ കാണാൻ 5000 ആളുകളൊക്കെ എന്തിരുന്നത് ഒരു ദർശന, ഒരു ദർശന 5000 ആൾക്കാർ. അതോ ലോകത്തിന്റെ അറ്റങ്ങളിൽ നിന്ന് വന്ന ആളുകൾ, ഉപരി നാട്ടിൽ നിന്ന് ആൾക്കാരല്ല, അദ്ദേഹത്തിനെ തേടി മാത്രം വന്നയാളെ. ഇൽമുൽ ഹദീസായിരുന്നു അന്ന് ഏറ്റവും ശക്തമായിരുന്ന ഇൽമ്. അപ്പൊ സഹോദരങ്ങളെ, വഅലൈക്കും സലാം സഹോദരങ്ങളെ, അന്ന് ഇൽമിനുണ്ടായിരുന്ന ശ്രേഷ്ഠതയും ഗൗരവവുമാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വദ്ദവാഇ ഇലൈഹി അക്ബർ, ഹദീസിന്റെ വിജ്ഞാനത്തിലേക്ക് നയിക്കുന്ന അതിലേക്ക് പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ വലുതായിരുന്നു. വറഗ്ബതു ഫീഹി അക്സർ, ഹദീസിന്റെ ഇൽമു നേടാനുള്ള താല്പര്യം ധാരാളമായിരുന്നു. വഖാല ഹാദൽ ഖൗൽ അല്ലദി ഹകൈനാഹു അൻഹു, എന്നിട്ടാണ് ഇമാം ബുഖാരി വാക്ക് പറഞ്ഞത്. ഹദീസിന്റെ ആളുകളെ നിങ്ങൾ വളരെ കുറവാണെന്ന് അന്ന് പറഞ്ഞപ്പോഴാ പറയുന്ന സന്ദർഭത്തിൽ ഹദീസിന്റെ അവസ്ഥ എന്താണ്? ഹദീസ് അന്ന് ഏറ്റവും ഇജ്ജത്തിലാണ്, ഇന്നത്തെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് സുഹൃത്തെ, നിങ്ങൾ മുസ്ലിം ഉമ്മത്തിനു വേണ്ടി പടുത്തുയർത്തപ്പെട്ടവരാണ്. ഒരിക്കലും നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ കുറയ്ക്കരുത്. നിങ്ങളുടെ ലക്ഷ്യം ഒരു 4 വർഷത്തെ പഠനമോ 5 വർഷത്തെ പഠനമോ ആക്കി മാറ്റരുത്. മരിക്കുന്നവരെ പഠിക്കരുത്, അതും ചെറിയ എവിടെയെങ്കിലും അവസാനിപ്പിക്കരുത്. നേതൃത്വം കൊടുക്കുന്നവരായി നിങ്ങൾ അവസാനിപ്പിക്കണം, ലോകത്തിന് നേതൃത്വം കൊടുക്കുന്നവരായി. അതിനുള്ള പഠിപ്പാണ് നമ്മൾ എടുക്കേണ്ടത്. അതിനുള്ള പണിയാണ് നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് അദ്ദേഹം ഒരു കവിത എടുത്തു കൊടുക്കാൻ, وقد كنا نعدهم قليلا فقد صاروا اقل من القليل. ഞങ്ങളുടെ കാലഘട്ടത്തിൽ وكنا نعدهم ഞങ്ങൾ അവരെ എണ്ണാറുണ്ടായിരുന്നത് قليلا വളരെ കുറച്ച് ആൾക്കാർ എന്നായിരുന്നു ഞങ്ങൾ എണ്ണിയിരുന്നത്. فقد صاروا اقل من القليل ഇന്നവർ ആ കുറവിലും കുറവുള്ള ആൾക്കാരായി മാറിയിരിക്കുന്നു. اقل من القليل കുറവിനേക്കാൾ കുറവ്. ആ അവസ്ഥയായിരിക്കുന്നു ഇന്ന് ഹദീസിന്റെ ആളുകൾക്കുണ്ടായിട്ടുള്ളത്. നോക്കൂ, നിങ്ങൾ അബൂദാവൂദ് അത്തയാലിസ്, അദ്ദേഹത്തിന് മുസ്നദുണ്ട്, മറ്റേ സുനനു അബൂദാവൂദിന്റെ ആളല്ലത്, ദുഹാർ അബൂദാവൂദാണ്. അബൂദാവൂദ് അത്തയാലിസി ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടതിൽ ആദ്യം എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ ഒന്ന് ഇദ്ദേഹത്തിന്, അബൂദാവൂദ് അത്തയാലിസി. അദ്ദേഹം പറയാണ്, കുന്തു യൗമൻ ഫീ كنت يوما بباب شعبه وردوسا يعني الشعبه رحمه الله ديهم وليا പണ്ഡിതനായിരുന്നു ഹഫ്ളിൽ അദ്ദേഹം ഇമാമായിരുന്നു മാത്രമല്ല വളരെ മുതശദ്ദിദായിരുന്നു അദ്ദേഹം ഹദീസുകൾ സ്വീകരിക്കുന്ന വിഷയത്തിൽ വളരെ വ്യക്തികളെ വിലയിരുത്തുന്നതിലൊക്കെ വളരെ സൂക്ഷ്മത പാലിച്ചിരുന്ന കുറച്ച് ശക്തമായി പ്രതികരിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഇമാം ഷുഅബ റഹിമഹുള്ള. അദ്ദേഹത്തിന്റെ വാതിന്റെ അടുത്തേന്ന് ഞാനൊരിക്കൽ, വക്കാനൽ മസ്ജിദ് മൽആൻ, അപ്പൊ അദ്ദേഹം ദർശന വരാറുള്ള പള്ളി നിറഞ്ഞിരിക്കാൻ, പള്ളി മുഴുവൻ ആളാണ്. ഫഖറജ ശുഅബ ഫത്തക അലയ്യ, അങ്ങനെ ശുഅബ റഹിമഹുള്ള അദ്ദേഹം വീട്ടിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഫത്തക അലയ്യ, എന്റെ തോളത്ത് അദ്ദേഹം താങ്ങി പിടിച്ചു, വൈശാ മനുഷ്യനാണ്. وقال يا سليمان, نت അദ്ദേഹം പറഞ്ഞു, സുലൈമാൻ അദ്ദേഹത്തിന്റെ പേരാണ്. ഫറ ഹൗലൈ കുല്ലഹും യഖ്റുജൂന മുഹദ്ദിസീൻ, കഅന്ന സലഫുൽ പറഞ്ഞു വാക്കാൻ. അദ്ദേഹം പറഞ്ഞു, ഇവരൊക്കെ മുഹദ്ദിസീങ്ങളായി പുറത്തിറങ്ങുമെന്ന് തോന്നപ്പെടുന്നുണ്ടോ, അങ്ങനെ നീ വിചാരിക്കുന്നുണ്ടോ? പള്ളിമുഴുവൻ നിറഞ്ഞ ആളുകളാണ്, ഇവരൊക്കെ മുഹദ്ദിസീങ്ങളാവുമെന്ന് നീ കരുതുന്നുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കൊൽസുല, ഇല്ല, പള്ളി നിറഞ്ഞിരിക്കാണ്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അവിടുത്തെ ഉസ്താദാണ്. നോക്കൂ നിങ്ങൾ, അപ്പോൾ ഖാല സദഖ്ത, അദ്ദേഹം പറഞ്ഞു, പറഞ്ഞു സത്യമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വല ഖംസ, ശുഅബ പറയാൻ അഞ്ചു പേര് പോലും മുഹദ്ദിസായി പുറത്തിറങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നിറഞ്ഞിരിക്കുന്ന പള്ളിയിൽ നിന്ന് അഞ്ചു പേര് പോലും, കാരണം എന്താണ്? ഓരോരുത്തരുടെയും ഹിമ്മത്ത്, ഓരോരുത്തരുടെയും ലക്ഷ്യം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. ഓരോരുത്തരും എവിടെ വരെ പണിയെടുക്കും അത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. വല ഹംസ, അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഖുൽതു ഖംസ, ഞാൻ പറഞ്ഞു ഹംസ, അഞ്ചു പേര് പോലും പുറത്തിറങ്ങില്ലേ? അദ്ദേഹം അത്ഭുതത്തോടുകൂടി ചോദിച്ചു. ഖാല നഅം, അദ്ദേഹം പറഞ്ഞു, അതെ, അഞ്ചു പേര് പോലും പുറത്തിറങ്ങില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, യക്തുബു അഹദുഹും ഫീ സിഗറി, അവർ ചില ആൾക്കാർ ചെറുപ്പത്തിലെ പഠനം തുടങ്ങും, ചെറുപ്പത്തിലെ ഹദീസ് എഴുതിയെടുക്കാൻ തുടങ്ങും. ثم اذا كبر تركه, വലിയ പ്രായമായി കഴിഞ്ഞാൽ തറക്കഹു, അവൻ വിജ്ഞാനം ഒഴിവാക്കും. എത്ര എത്ര ആളുകളാണ് അറബി കോളേജുകൾ പഠിക്കുന്ന, വേണ്ട ദീന് പഠിക്കുന്ന ആളുകൾ തന്നെ എത്ര എത്ര ആളുകളാണ് ഒരു പ്രായത്തിൽ പഠിച്ചു തുടങ്ങും, കുറച്ചു കഴിഞ്ഞാൽ അതൊഴിവാക്കും. എന്തിനാണ് അവൻ അവന്റെ വർഷം വെറുതെ വേസ്റ്റാക്കിയത്? ഇമാം അഹ്ലുൽ സുന്ന അഹ്മദ് ബിൻ ഹംബൽ ഷൈബാനി റഹിമഹുള്ള, അദ്ദേഹം ഒരിക്കൽ വയസ്സായ സമയത്ത്, അദ്ദേഹം നല്ല വയസ്സുള്ള സമയത്ത് അദ്ദേഹം തന്റെ എഴുതാനുള്ള ഏടും പേനയൊക്കെ ആയിട്ട് അദ്ദേഹം നടന്നു പോകുന്നത് കണ്ടപ്പോൾ ചില ആളുകൾ ചോദിച്ചു, യാ അബ അബ്ദില്ലാഹ് ഇലാ മതാ തത്ലുബുൽ ഇൽം, ഹേ അബു അബ്ദില്ലാ, ഇമാം അഹമ്മദിന്റെ കുഞ്ഞത്ത് എന്താണ്? അബു അബ്ദില്ലാ, അദ്ദേഹത്തിന്റെ മോനാണ് അബ്ദുള്ള. മുസ്നദ് അഹമ്മദിൽ അദ്ദേഹത്തിന്റെ മോൻ അബ്ദുള്ള ഇബ്നു അഹമ്മദ് അദ്ദേഹത്തിൻ്റെതായ റിവായത്തുകളുണ്ട്. മാത്രമല്ല ഇമാം അഹമ്മദിന്റെ ഇൽമിൽ വലിയൊരു പങ്ക് അദ്ദേഹത്തിന്റെ മകനാണ് സംരക്ഷിച്ചത്. അദ്ദേഹത്തിന്റെ മോനാണ് ഇമാം അഹമ്മദിന്റെ ഇൽമ് വലിയൊരു അളവോളം സംരക്ഷിച്ചത്. يا أبا عبد الله متى تطلب العلم؟ يا ترى إني أنقذ كان العلم نردد هذا إمام أهل السنة. أبدا ده برجل وأكون من المهدي إلى اللحد من المهد إلى اللحد تطل من قبر دبر من المهد إلى اللحد تطل من قبر دبر فرمانيشر سامد صورتو بدي كارا ساميا. Aduh, sahaja dalam dunia manusia ni anggana degil cinta negi. Adukin, jangan adu paling kurang dulu tuan noda orang pertanda dia terkutip isyarat. Aduh, nasta perhatian adil lah dia akan. Lalu asal perikya, pilih degil ni paling negi mama itu negi kuda, agaknya jiwa dengan kerja, ada degil negi mercuwa. Laisal amruk kedalik. Kali awal awal saya nikah baril. Anggana degil nama ni ikut panik endu beli anu lalu. Dekat cerita aku berre, pilih degil malayala kita macam apa? Nalai wacan nenggal ki, itu ni ada ni, itu nenggil nenggil Malayal sini ada perlu translation kita buat apa cepat. Nampul sahaja nak kerja, tapi ada rujukan sila. Percumaan ikut ni berapa dicam. Adilan nenggal orang macam mana? Orang tu pergi alam, orang ni ada tu dua rata ikut nenggal pergi alam, orang pergi ikut ni berapa itu pon. Ada alam. Masa tu lama kurang, ni orang nenggal orang mula wasiat tentang kerja macam ni lah. Enak tu aku. يكتب أحدهم في صغره ثم إذا كبر تركه. أو نسأل يا علي التربت اللي تدرون بدي كان درون. اترت حفاظ الكتير. قرآن حفظكم. لذا حفظك كأني سكول لك بقوم. فين؟ أولم حفظ يا إتي آذور بندول. أولم الوادي لا نجيل ولا تعبير تلا نجيل. قرآن ورد تعبير تلا. يا آذور بندول هذا دم لله. Hidupnya orang pergi. Allah dan Rasul Sallallahu Alaihi Wasallam insya Allah diri berdiri. Pergi ke kari markah lah itu bila gawur orang kari. Aduh itu bandar berada. Ini tu Sheikhu berikan. Wajak tu buah satu pun sih segari. Sama ida kawur. Istighil bil fasad. Baru korang cakap kari cerpen leh itu orang. Pergi korang cakap kari ni dia. Nanti ada fasad nak ada. Bidah tu kalau nak ada orang. Jangan kalau orang berpikir orang. Janda ustaz itu, yang itu fajar alai urat didu alaiya, ada deh hamil noding mana awal tu cipar yang dorang. Abu Dawud ada deh hambar yang thumma nazar tu bad. Pinir kalangan kerjanya por yang sedihju, fana kharaja minhum khamsa. Aidikun ni yang agal ni anjir beri boleh mahadisai mana? Aidikun ni orang anjir beri boleh mahadisai mana? Aduh ni ayah kawan, gawur itu lor mampu terate, cilar karya lah. Lawat itu pada tu kulle dikata, nama kulle dikata. Allah Subhanahu Taala, lawat itu ni ada wakar lawat dia ni nak mula cormu ciptan, tati wajar ni ada. Ni ayat ni anda mesti wadi lekai ada kau cilar tipu. Aduh ni ilmu ni pada ni, turun tu bawa kan, mari kena beri. Tada tu sholat ni nak kena. رزق إن شاء الله ومن يتوفى من يتوكل على الله فهو حسبه على الله التوكل شيء إن شاء الله قوانا بديا يا منا هذا هو عنده إكاعدة من القولة تصدق هذا بشيء مال مترك السفيان الثوري رحمه الله أدهم إذا ولتنى جنال أدهم إذا جدت قولي لك فاركا ودي علم لدى ودي آلغة قولي لك Apabila dengam Al-Firiyabi yang ada di sisi seno ada dengam para nuh ya Muhammad Muhammad Al-Firiyabi yang ada di dalam beli ya Muhammad Muhammad teraha ulah macam seorang ni alangkah kan ni leh teraya dia malangkah lalu sufiyah sauri yang berjalan ada alim yang lalu walare prosidan lalu dan tu sufiyah marum orang sufiyah al-Thawri رند سفيان ابن عيينة عين ياء نون تاء هاتا سفيان الثوري سفيان ابن عيينة رند بيرو ريك عالتي جيوشرا رند بيرو استاذ مر برسامي توري عالكرا بي رند آلغلي ببار ترچاريا ماتر ماهي پندي دن مركي رندنگل وند رنگي ويسالغل وند കാരണം ഉദാഹരണത്തിന് ഈ രണ്ട് സുഫിയാന്മാർ ഉദാഹരണത്തിന് അഹമ്മദിൽ നിന്ന് പഠിച്ചു വിചാരിക്കാം, ഒരു അഹമ്മദ് എന്ന് പേരുള്ള ആരുടെങ്കിലും രണ്ട് സുഫിയാന്മാർ പഠിച്ചു. അപ്പൊ അവര് പറയാം ഹദ്ദസനി അഹമ്മദ്, ഇതിലേത് സുഫിയാനാണ് ഈ പറഞ്ഞതെന്ന് എങ്ങനെ മനസ്സിലാവാ? ഒരാൾ പറയാം സുഫിയാന്റെ അടുത്ത് മുഹമ്മദ് പഠിച്ചു, സുഫിയാൻ അഹമ്മദിന്റെ അടുത്ത് കേട്ടു, ഖാല മുഹമ്മദ് സമിഅ്തു സുഫിയാന യഖൂൽ ഹദ്ദസനി മുഹമ്മദ്. മുഹമ്മദ് രണ്ട് സുഫിയാന്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്, ഈ രണ്ട് സുഫിയാന്മാരും അഹമ്മദിന്റെ അടുത്തും പഠിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെ വേർതിരിച്ചറിയും? അത് മുഹദ്ദിസുകൾ വേറിട്ട് മനസ്സിലാക്കി അത് ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്ന സുഫിയാൻ ഏതാണ്, ഇവിടെ ഉദ്ദേശിക്കുന്ന സുഫിയാൻ ഏതാണ്. നമുക്ക് മുഹദ്ദിസുകൾ എടുത്ത പണിയാണ്, ചിലരുടെ പണിയല്ല അത്. അദ്ദേഹം പറഞ്ഞു സുലുസുൻ യമൂത്തൂൻ, ഇവരിൽ മൂന്നിലൊരു ഭാഗം മരിച്ചു പോകും. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നതിന് മുന്നേ മൂന്നിലൊന്ന് മരിച്ചു. വസുലുസുൻ യത്രുകൂന ഹാദ അല്ലദീ തസ്മഊനഹു, നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വിജ്ഞാനം ഇതിൽ മൂന്നിലൊരു വിഭാഗം അവരത് ഒഴിവാക്കും, പഠനമൊക്കെ ഒഴിവാക്കി അവരവരുടെ ഷുഗറിലേക്ക് തിരിയും. ومن الثلث الاخر ما اقل من ينجب عفوا ومن الثلث الاخر ما اقل من ينجب او ينجب باقي മൂന്നിൽ ഒന്ന് മരിച്ചു, മൂന്നിൽ ഒന്ന് ഈ വിജ്ഞാനം ഒഴിവാക്കും, ബാക്കി മൂന്നിൽ ഒന്ന് വിഭാഗം, അതിൽ എത്ര ആളുകളാണ് ഈ വിജ്ഞാനത്തിൽ നൈപുണ്യമുള്ളവരായി മാറുക എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അതുകൊണ്ട് സഹോദര നന്നായി പണിയെടുക്കണം, നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്നവരാണ്, അള്ളാഹ്ക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടി ചെയ്യുന്നവരാണ്. ചില്ലറ പണിയിൽ ഒതുങ്ങൂല, കുറച്ചധികം എടുക്കണം. അതിനുവേണ്ടി നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇസ്രായീൽ റഹിമഹുള്ള അദ്ദേഹം പിന്നെ പ്രമുഖനായൊരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ പേര് എനിക്കിപ്പോ ഈ സമയത്ത് ഓർമ്മ കിട്ടുന്നില്ല. അദ്ദേഹം പറഞ്ഞു സറായിൽ കസുറ മൻ യത്ലുബുൽ ഹദീസ ഫീ സമനിൽ അഅമഷ്, അഅമഷിന്റെ കാലഘട്ടത്തിൽ, അഅമഷ് താബിഈ പണ്ഡിതനാണ്, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഹദീസ് അന്വേഷിക്കുന്ന, ഹദീസ് പഠിക്കുന്ന ആളുകൾ ധാരാളം വർദ്ധിച്ചു. ഫഖീല ലഹു യാ അബാ മുഹമ്മദ് മാ തറാ മാ അക്സറുഹും, അപ്പോൾ അദ്ദേഹത്തോട് ചില ആൾക്കാർ പറഞ്ഞു യാ അബാ മുഹമ്മദ് മാ തറാ മാ അക്സറുഹും, എത്ര അധികം ആൾക്കാരാണെന്ന് നിങ്ങൾ കാണുന്നില്ലേ? ഇന്ന് പലപ്പോഴും സ്ഥാപനങ്ങളും മത സംഘടന മതസ്ഥാപനങ്ങളും ഒക്കെ വിദ്യാർത്ഥികളുടെ എണ്ണക്കണക്ക് കാണിച്ച് പെരുപ്പിക്കാനുണ്ട്, അതിലും കൂടിയാണ് എന്ന് പറയും. അദ്ദേഹം പറഞ്ഞു ലാ തൻദുറു ഇലാ കസ്റതിഹിം, അവരുടെ എണ്ണത്തിലുള്ള ആധിക്യം നീ നോക്കേണ്ടതില്ല. സുലുസുഹും യമൂതൂൻ, മൂന്നിലൊന്ന് മരിച്ചവും, വസുലുസുഹും യൽഹഖൂന ബിൽ അമാൽ വസുലുസുഹും മിൻ കുല്ലി മിഅ യുഫ്ലിഹു വാഹിദ്, ബാക്കി മൂന്നിലൊന്ന് അവരവരുടെ പ്രവർത്തനങ്ങൾ ഏറ്റുകൂടും, ബാക്കി മൂന്നിലൊന്നിൽ നിന്ന് ഓരോ നൂറുന്ന് ഓരോ ആൾക്കാർ, ബാക്കി മൂന്നിലൊന്ന് ഇപ്പൊ 300 ആൾക്കാർ ഉണ്ടെങ്കിൽ അതിൽ മൂന്നിലൊന്ന് 100 വിഭാഗം, 100 ആൾക്കാർ മരിച്ചു പോകും, 100 ആളുകൾ അവര് അവരുടെ ദുന്യവിയായ പ്രവർത്തനങ്ങളേറ്റ് പോകും, ബാക്കി 100 നിന്ന് ഒരാൾ എന്ത് ചെയ്യും? അയാൾ യുഫ്ലിഹു വാഹിദ്, ഒരുത്തൻ മാത്രം രക്ഷപ്പെടും. അതുകൊണ്ട് തയ്യം ഇഖ്വാൻ ഖുർആൻ ആയത്ത് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ, ഫലിയതനാഫസ് അൽമുതനാഫിസു, മത്സരിക്കുന്നവർ മത്സരിക്കട്ടെ, ഓടാൻ താല്പര്യമുള്ളവർ ഇതിനോടൊപ്പം ഓടട്ടെ, എല്ലാത്തിനും അവസാനിപ്പിച്ച് അവരെ ഒഴിച്ച് അവർ പോകട്ടെ. എനിക്ക് സാധിക്കില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവനവരുടെ സീറ്റ് കാലിയാക്കി കൊടുക്കട്ടെ, വേറെ വല്ലവരും വന്നിരുന്ന് പഠിക്കട്ടെ. അതേസമയം എനിക്ക് സാധിക്കുമെന്ന് ഉറച്ച വിശ്വാസമുള്ളവൻ അവനിരിക്കട്ടെ, അവനോട് പഠിക്കാൻ നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് സഹോദരൻ നിന്റെ ഹിമ്മത്ത് നീ വർദ്ധിപ്പിക്കുക. പ്രത്യേകിച്ച് ഹിഫ്ദ് പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് കൂടുതൽ ഓർമ്മപ്പെടുത്താറുണ്ട്, നിങ്ങൾ ഹിഫ്ദ് പഠിക്കുന്നവരാണ്, ഖുർആന്റെ ഹിഫ്ദ് നേടുന്നവരാണ്, നിങ്ങളുടെ അടക്കു ചുറ്റുപോകുന്നു. ഖുർആൻ ഹിഫ്ളാഗ് എന്ന ഹദീസിലേക്ക് നിങ്ങൾ കടക്കണം ഇൻഷാല്ലാ. ഇതിനുശേഷം ശൈഖ് ഇതിന്റെ തർത്തീബുകൾ പറയുന്നുണ്ട്, നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞ് അതെടുക്കാം. വബില്ലാഹി തൗഫീഖ് വസല്ലല്ലാഹു അലൈഹി വസല്ലം വബറകാത നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വഅഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.